ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 144-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16:12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിലൊഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാന്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിനുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന അഭൂതാന്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ്. അത് നടക്കുന്ന മുമ്പായി അതിൻ്റെ പുറകിലുള്ളതായ പശ്ചാത്തലങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർമഗദോൻ യുദ്ധം നടക്കുന്നതിന് മുൻപ് നടക്കേണ്ടതായ യുദ്ധമാണ് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധം. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു മഹായുദ്ധമാണ്. അതാണ് ഇനി ഭാവിയിൽ നടക്കാൻ പോകേണ്ട 3-ാം ലോകമഹായുദ്ധം. എസക്കിയേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങളിൽ ആ യുദ്ധത്തെക്കുറിച്ച് പ്രവാചകൻ 2800 വർഷം മുമ്പ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനമാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. ആ പ്രവചനം ഇതുവരെ നിറവേറിയിട്ടില്ല. ആ യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല. ലോകമുണ്ടായ കാലം മുതൽ യുദ്ധങ്ങൾ നടക്കുന്നതാണ്. എന്നാൽ എസക്കിയേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ ആ യുദ്ധം നടക്കുന്നതിന് മുമ്പായി ഇസ്രായേൽ ഒരു ശക്തിയായി മാറണം. ഇസ്രായേലിനെ റഷ്യ ഭയപ്പെടത്തക്കവണ്ണം ഒരു വൻ ശക്തിയായി മാറേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തോളം പോലും വലിപ്പമില്ലാത്ത ഫലസ്തീൻ നാട് അഥവാ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇന്ന് ലോകത്തിന് മുഴുവൻ ഒരു പേടി സ്വപ്നമായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതുപോലെ തന്നെ റഷ്യ ലോകത്തിൻ്റെ ഒരു വൻശക്തിയായി മാറപ്പെടേണ്ടിയിരിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ നിറവേറലിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പുറകോട്ടിറങ്ങി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പായി ഇസ്രായേൽ ഒരു ശക്തിയായിട്ട് മാറണം, റഷ്യ ഒരു ശക്തിയായിട്ട് മാറണം. കാരണം എല്ലാ രാഷ്ട്രങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ്, പൗരസ്ത്യ രാജ്യങ്ങളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് റഷ്യ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ 70 ഇസ്രായേലിന് സ്വന്തം രാഷ്ട്രം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെതറപ്പെട്ടു പോയതും എന്നാൽ അവർ മടങ്ങി വന്നതുമായ കാര്യങ്ങൾ നമ്മൾ ശക്തിയായിട്ട് ആഴമായിട്ട് ചിന്തിപ്പാൻ തക്കണടിയായി. കാരണം അത് അപ്രകാരം സംഭവിച്ചു നോക്കത്തുള്ളൂ. ഇസ്രായേൽ ജാതി ഫലസ്തീനിലേക്ക് മടങ്ങി വന്ന കാര്യം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് ഇസ്രായേൽ രാഷ്ട്രം, അതേ ഇസ്രായേലിലേക്ക് ഫലസ്തീൻ, ഇസ്രായേൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീൻ നാട്ടിലേക്ക് പ്രവേശിച്ച ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ 2 ലോകമഹായുദ്ധം ഉണ്ടായി. 1-ാം ലോകമഹായുദ്ധം 1914 മുതൽ 1918 വരെ. ആ യുദ്ധത്തിൻ്റെ ഫലമായി ഇസ്രായേലിന് ഫലസ്തീൻ നാട്ടിൽ പ്രവേശനം ലഭിച്ചു. ഫലസ്തീൻ ഇംഗ്ലീഷുകാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി ലഭിച്ചപ്പോൾ വെയ്സ്മാനോടുള്ള വാഗ്ദത്ത പ്രകാരം ഫലസ്തീനിലേക്ക് ഇസ്രായേലിന് കുടിവാർപ്പിനുള്ള അനുവാദം നൽകി മന്ത്രി ബാൽഫർ പ്രഭു പ്രഖ്യാപനം ചെയ്തു. അതിനെയാണ് ബാൽഫർ വിളംബരം എന്ന നാമരണം ചെയ്തിരിക്കുന്നത്. ഈ വിളംബരത്തെ ഐക്യകക്ഷിക്കാർ അംഗീകരിക്കുകയും അങ്ങനെ 1920 മുതൽ ഇസ്രായേൽ ഫലസ്തീനിൽ കുടിപാർപ്പ് തുടങ്ങി. 1920 ആദ്യമായി അവരെ ഫലസ്തീനിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് കപ്പലുകളിലായിരുന്നു. അവരുടെ മടങ്ങി വരവിൽ ആദ്യമായി ബ്രിട്ടീഷ് കപ്പലുകളിൽ വന്നത് ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകൊണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും ആദ്യമായി തർസീസ് കപ്പലുകളും എനിക്കായി കാത്തിരിക്കുന്നു. ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങളുടെ മേൽ അന്ധകാരം മൂടുമ്പോൾ സിയോൻ പുത്രരുടെ യഹൂദജാതിയുടെ മേൽ യഹോവയുടെ പ്രകാശം ഉദിപ്പിക്കുകയും അവൻ്റെ തേജസ് അവരുടെ മേൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട കാലയളവിനെ യെശയ്യാവ് ദൂരവേ ദർശിക്കുന്നു. ആ വിശിഷ്ടാനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കേണ്ടതിനായി അവരുടെ സ്വന്തം നാട്ടിലേക്ക് സിയോന്റെ പുത്രന്മാരും പുത്രിമാരുമായ അവർ വിദൂരദേശങ്ങളിൽ നിന്ന് വരുമെന്ന് യെശയ്യാവ് കാണുന്നു. സിയോന്റെ മക്കളായ അവരെ വിദൂരദേശങ്ങളിൽ നിന്ന് പൊന്നും വെള്ളി മുതലായ സമ്പത്തുകളോടുകൂടെ കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർസീസ് കപ്പലുകളും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് ആദ്യമായി കൊണ്ടുവരുമെന്നും യെശയ്യാവ് ദർശിക്കുന്നു. ഈ ദ്വീപുവാസികളും തർസീസ് കപ്പലുകളും ഏതാണ്? വേദപുസ്തകത്തിൽ പലയിടത്തും കാണുന്ന ഒരു പദമാണ് തർസീസ്. വേദപുസ്തകത്തിൽ ആദ്യമായി ഇത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങളിലാണ്. യാവാന്റെ പുത്രന്മാർ തർസീസ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതാത് ദേശത്തിൽ ഭാഷഭാഷയായും ജാതി ജാതിയായും കുലം കുലമായും പിരിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 4-5 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നോഗയുടെ പുത്രന്മാരുടെ സന്താന പരമ്പര കുടിയേറിപ്പാർത്ത പ്രദേശങ്ങൾക്ക് അതാത് ജനവർഗത്തിൻ്റെ തലവന്മാരായ പിതാക്കന്മാരുടെ പേരുകൾ നടപ്പായി. ഉദാഹരണമായി പറഞ്ഞാൽ മിസ്രയിം, കനാൻ. ഉൽപ്പത്തി 10-ാം അധ്യായം 6-ാം വാക്യം മിസ്രയിം എന്ന് പറയുന്നത് ഹാമിൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേരാണ്. അവൻ്റെ സന്താന പരമ്പരകൾ കുടിയേറിപ്പാർത്ത പ്രദേശത്തിന് മിസ്രയിം എന്ന പേരായി. അക്കൂട്ടത്തിൽ തർസീസ് എന്നത് യാവാന്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേരാണ്. അവൻ്റെ സന്താന പരമ്പര കുടിയേറിപ്പാർത്ത പ്രദേശത്തിന് തർസീസ് എന്ന പേരായി. തുറന്നു പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തർസീസ് എന്ന ഭൂഭാഗം ഗ്രേറ്റ് ബ്രിട്ടൻ ആണെന്ന് ഞാൻ ഇനി തെളിയിക്കാൻ പോവുകയാണ്. ഒന്നാമതായി തർസീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു ദ്വീപാണ്. തർസീസ് ഒരു ദ്വീപാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ തർസീസിലേക്ക് കടന്നില്ലുവിൻ, ദ്വീപുവാസികളെ മുറയിടുവിൻ. യെശയ്യാ പ്രവചനം 23-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ്. ഈ വാക്യപ്രകാരം അത് ഒരു ദ്വീപാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 9-ാമത്തെ വാക്യം 72-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം ഈ പ്രസ്താവനകളാണ് തർസീസുകാർ ദ്വീപുവാസികൾ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 2, തർസീസുകാർ പുരാതന കാലം മുതൽ കപ്പൽ കച്ചവടക്കാരാണ്. കപ്പലിൽ വ്യാപാരം നടത്തുന്നവരാണ്. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 22-ാമത്തെ വാക്യം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 36-ാമത്തെ വാക്യം യെശയ്യാവ് 2:16, യെസക്കിയേൽ 27:12, യെസക്കിയേൽ 38:13, 2 ദിനവൃത്താന്തം 9:21, 48-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം യെശയ്യാ പ്രവചനം 23:1-14 ഈ വാക്യങ്ങൾ, യെശയ്യാ 27:25 ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ തർസീസുകാർ പുരാതന കാലം മുതൽ കപ്പൽ കച്ചവടക്കാരാണെന്ന് വ്യക്തമാകുന്നു. ഇനി മൂന്നാമതായി, തർസീസുകാർ പുരാതന കാലം മുതൽ ടിൻ വ്യാപാരികളാണ്. ടിൻ വ്യാപാരികൾ തർസീസ് സകലവിധമായ എന്ന് പറഞ്ഞിട്ട് വെള്ളീയം എന്ന ഒരു പദം അവിടെ വായിക്കുന്നു. വെള്ളീയം എന്ന പദം യെശയ്യാ പ്രവചനം 27-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. വെള്ളീയം, ആ വെള്ളീയം എന്ന സ്ഥാനത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ടിൻ എന്നാണ്. സോർ പട്ടണം അതിൻ്റെ പ്രതാപത്തിൻ്റെ കൊടുമുടിയിൽ നിലകൊള്ളുന്ന കാലത്ത് അതിനുണ്ടാകാൻ പോകുന്ന നാശത്തെപ്പറ്റി യെശയ്യാവ് പ്രവചിക്കുകയിൽ അതിനെക്കുറിച്ച് വിലാപം പാടിയിരിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണിത്. ഇവിടെ വെള്ളീയം എന്നതിന് ഇംഗ്ലീഷിൽ ടിൻ എന്ന പദമാകുന്നു. തർശീസുകാർ പുരാതന കാലം മുതൽ ടിൻ വ്യാപാരികളാണെന്ന് ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്. തർശീസ് ദ്വീപാണെന്നും അവർ പുരാതന കാലം മുതൽ കപ്പൽ കച്ചവടക്കാരാണെന്നും അവർ ടിൻ വ്യാപാരികളുമാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ യോജിച്ചു വരുന്ന ഭൂപ്രദേശം ഗ്രേറ്റ് ബ്രിട്ടനാണ്. അത് ദ്വീപാന്തരമാണ്. അവിടുത്തെ ജനങ്ങൾ കപ്പൽ കച്ചവടക്കാരാണ്. പൂർവ്വകാലം തുടങ്ങി അവർ ടിൻ വ്യാപാരികളുമാണ്. ബ്രിട്ടൻ എന്ന പദം ബ്രിട്ടാനിയ എന്ന പദത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. ബ്രിട്ടാനിയ എന്ന പദത്തെക്കുറിച്ച് വെബ്സ്റ്റർ പണ്ഡിതന്മാരുടെ മഹാനിഘണ്ടുവിൽ പറഞ്ഞിരിക്കുന്നത്, ബ്രിട്ടാനിയ എന്ന ലാറ്റിൻ പദം ബാരട്ടാനിക്ക എന്ന പദത്തിൻ്റെ തൽഭവമാണത്ര. ബാരട്ടാനിക്ക എന്നതിൻ്റെ അർത്ഥം ടിൻ എടുക്കുന്ന സ്ഥലം എന്നാകുന്നു. ഈ ദൃശ്യം പുരാതന കാലം മുതൽ ടിൻ വ്യാപാരമുള്ള ഗ്രേറ്റ് ബ്രിട്ടനാണ് തർശീസ് എന്ന് വിശദീകരിക്കുന്നു. ശലോമോൻ രാജാവിൻ്റെ കാലം മുതൽ സമുദ്ര വ്യാപാരികളും വിശിഷ്യ തകര വ്യാപാരികളുമായിരുന്നിട്ടുള്ളതായി ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന തർശീസ് എന്ന ദ്വീപാന്തരം ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനാണ്. യഹൂദജാതിയുടെ പലസ്തീനിലേക്കുള്ള പ്രത്യാഗമന സമയത്ത് അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും അഥവാ ഗ്രേറ്റ് ബ്രിട്ടൻകാരും തർശീസ് കപ്പലുകളും അഥവാ ബ്രിട്ടീഷ് കപ്പലുകളും ആദ്യമായി കാത്തു നിൽക്കുന്നുവെന്ന് 2800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചത് 1920 നിറവേറി എന്നുള്ള കാര്യം എത്രയോ ആശ്ചര്യകരമാണ്. ബാൽഫർ വിളംബരം അനുസരിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും യഹൂദന്മാർ 1920 ഫലസ്തീനിലേക്ക് പ്രവേശിച്ചു. അവർ കപ്പലുകളിൽ യോപ്പ തുറമുഖത്ത് ഇറങ്ങി ഫലസ്തീൻ നാടിൻ്റെ മണ്ണിലേക്ക് കാൽ ചവിട്ടിയപ്പോൾ കവണു വീണ് തങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നതിനാലുള്ള നന്ദിയാൽ നിറഞ്ഞ് അവിടെയുള്ള പൂഴിയെ നക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുകയുണ്ടായി. അവൻ തൻ്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3:29 ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. 44:25 എന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു അത്. അന്നു മുതൽ യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഫലസ്തീനിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. അറബികളുടെ ശക്തിയായ എതിർപ്പുകളുണ്ടായി. യഹൂദന്മാർ ആദ്യമായി ഫലസ്തീനിലേക്ക് കുടിയേറിയപ്പോൾ അവരെ കയറ്റിക്കൊണ്ടു പോയത് ഗ്രേറ്റ് ബ്രിട്ടൻകാരുടെ കപ്പലുകളിലായിരുന്നു. യെശയ്യാവ് പ്രവചനം 60:8 നമ്മൾ വായിക്കുന്നല്ലോ. 8:9 ദൂരത്തു നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകൊണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും ആദ്യമായി തർശീസ് കപ്പലുകളും എനിക്കായി കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ യെശയ്യാവ് പ്രവചനം 60:8 പറയും പോലെ കിളിവാതിലുകളിലേക്ക് പ്രാക്കൽ വരുന്നതുപോലെ അവർ വിമാനങ്ങളിലും പറന്നു വന്നു. ഫലസ്തീനിലെ വിമാനത്താവളം ലിം എന്ന സ്ഥലത്ത് ആയിരുന്നു. നോക്കണമേ, കിളിവാതിലുകളിലേക്ക് പ്രാക്കളെ പോലെ വരുന്നു എന്ന പ്രവചനം യെശയ്യാവ് 60:8 പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം, ആ കിളിവാതിലേക്ക് പ്രാക്കളെ പോലെ വരുന്നു എന്ന് പറയുന്നത് വിമാനങ്ങളിലും അവർ യാത്ര ചെയ്ത് ഫലസ്തീൻ നാട്ടിൽ പ്രവേശിച്ചു. യഹൂദന് ഫലസ്തീനിൽ പ്രവേശനം ലഭിച്ചു എങ്കിലും ബ്രിട്ടീഷുകാർ ഇസ്രായേലിനുള്ള അവരുടെ വാഗ്ദത്തം നിറവേറ്റി ആ പ്രദേശം അവർക്ക് പരിപൂർണമായി വിട്ടുകൊടുത്തില്ല. ബ്രിട്ടീഷ് വിളംബരത്തെ 1919 ഐക്യകക്ഷികൾ അംഗീകരിക്കുകയും 100,000 ചതുർശ മൈൽ അറബികൾക്കായി വിട്ടുകൊടുക്കുകയും അതിനെ തുടർന്ന് ഫലസ്തീനിൽ ബ്രിട്ടന്റെ മാൻഡേറ്റ് ഭരണം ആരംഭിക്കുകയും ചെയ്തു. 1937 ഫലസ്തീൻ വിവാഹിക്കണമെന്നും ആണ്ടുതോറും ഇസ്രായേലിൻ്റെ കുടിയേറ്റം 12,000 വീതമായിരിക്കണമെന്നും പീൽ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ ഇരിക്കവെയാണ് 1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി ബ്രിട്ടൻ ജർമ്മനിയോട് യുദ്ധപ്രഖ്യാപനം ചെയ്തത്. 6 വർഷം ഈ യുദ്ധം നീണ്ടു നിന്നു. ഈ യുദ്ധം ഒരു ഭൂലോക മഹായുദ്ധമായി തീർന്നു. 1945 മെയ് മാസം 7-ാം തീയതി ജർമ്മനി കീഴടങ്ങി. ബ്രിട്ടൻ ജയിച്ചു. ഈ യുദ്ധത്തിലും ബ്രിട്ടൻ ജയിച്ചുവെങ്കിലും അത് ഒരു യഥാർത്ഥ വിജയമായിരുന്നില്ല. കാരണം അതിൻ്റെ ശേഷം ബ്രിട്ടൻ്റെ സാമ്രാജ്യശക്തി ക്ഷയിച്ച് തകരുകയാണ് ചെയ്തത്. ഇങ്ങനെ ലോകത്തിൽ 2 ലോകമഹായുദ്ധം ഉണ്ടായതായി നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നു. 1914 മുതൽ 1918 വരെ നടന്ന 1-ാം ലോകമഹായുദ്ധം. 2-ാമത് നടന്നത് 1939 മുതൽ 1945 വരെ നടന്ന 2 ലോകമഹായുദ്ധങ്ങൾ. ഈ 2 ലോകമഹായുദ്ധങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേക കാര്യപരിപാടിയിൽപ്പെട്ടതായിരുന്നു. 1-ാം ലോകമഹായുദ്ധത്തോടുകൂടി ഇസ്രയേലിനെ ഫലസ്തീൻ നാട്ടിലേക്ക് പ്രവേശനം ലഭിച്ചു. 2-ാം ലോകമഹായുദ്ധത്തോടുകൂടി ഇസ്രായേലിന് രാഷ്ട്രമുണ്ടായി. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 1-ാം ലോകമഹായുദ്ധത്തിൽ ഫലസ്തീൻ നാട് പിടിച്ചടക്കുമ്പോൾ അന്നത്തെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ വേസ്മാനാണ് TNT ഗ്യാസ് കണ്ടുപിടിച്ചത്. അതിൻ്റെ പ്രതിഫലമായി ഫലസ്തീൻ രാജ്യം അവർക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടൻ അത് പൂർണ്ണമായി വിട്ടുകൊടുത്തില്ല. അവിടെ പ്രവേശിപ്പാൻ തക്ക അനുവാദം കൊടുത്തു. എന്നാൽ ബ്രിട്ടൻ അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടായത്. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ആ യുദ്ധത്തോടുകൂടിയാണ് ഇസ്രായേലിന് രാഷ്ട്രം ഉണ്ടാകുവാൻ തക്കൊണ്ടായിത്തീർന്നത്. ഫലസ്തീനിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നത് കാണുവാൻ ലോകമെങ്ങുമുള്ള യഹൂദന്മാർ അത്യാകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കവേ 1-ാം ലോകമഹായുദ്ധാനന്തരം ഫലസ്തീൻ നാടിൻ്റെ മേൽ ഇംഗ്ലീഷുകാർക്ക് സിദ്ധിച്ച അവകാശവും അധികാരവും അവസാനിപ്പിക്കുവാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുകയും അങ്ങനെ 1948 മെയ് മാസം 15-ാം തീയതി ആ അധികാരം ഐക്യരാഷ്ട്രസമിതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. യഹൂദന്മാരുടെ കയ്യിലായിത്തീർന്ന ഫലസ്തീൻ നാടിൻ്റെ ഭരണച്ചുമതല ഏറ്റെടുക്കുവാൻ അവർ ധൈര്യപ്പെട്ടു. ഒരു പുതിയ രാഷ്ട്രം ഇസ്രായേൽ രാഷ്ട്രം ഉത്ഭൂതമായി എന്ന് പ്രഖ്യാപിക്കുവാൻ അവർ തീരുമാനിച്ചു. 1948 മെയ് മാസം 14 അസ്തമിച്ച് അർദ്ധരാത്രി ആയപ്പോൾ പ്രധാനമന്ത്രിയായ ബെൻ ഗുറിയോൻ ഒരു റേഡിയോ പ്രസംഗത്തോടുകൂടെ ഇസ്രായേൽ രാഷ്ട്രം ഉദ്ഘാടനം ചെയ്തു. 1948 മെയ് മാസം 14-ാം തീയതി സന്ധിയിൽ ഫലസ്തീനിലുള്ള യഹൂദന്മാർ ഇസ്രായേൽ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവം ആഘോഷിക്കുവാൻ ഒരുമിച്ചുകൂടി. ഇസ്രായേൽ ജന ഉച്ചത്തിൽ പ്രത്യാശാ ഗാനം പാടി ആഹ്ലാദഭരിതരായി. തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താൽക്കാലിക തലസ്ഥാനമായി തീരുമാനിച്ച തെൽ അവീവിലുള്ള ഒരു പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുറിയോൻ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും എന്ന് പ്രസ്താവിച്ച് തൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചപ്പോൾ ഇതാ ഒരു പുതിയ രാഷ്ട്രം സംജാതമായി. ആ അർദ്ധരാത്രി തന്നെ ദാവീദിൻ്റെ കൊടി ഉയർത്തപ്പെടുകയുണ്ടായി. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് പാറി പറന്നുകൊണ്ടിരുന്ന ദാവീദിൻ്റെ കൊടി വീണ്ടും ഉയർത്തപ്പെട്ടപ്പോൾ അവർ സന്തോഷിച്ച് യെശയ്യാ 18:3 പറഞ്ഞിരിക്കുന്ന പ്രകാരം അവർ സന്തോഷിച്ചു. ദാവീദിൻ്റെ കൊടി ഉയർത്തപ്പെട്ടപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം രൂപമെടുത്തതിൻ്റെ വിളംബരമായി കാഹളം മുഴക്കപ്പെടുകയും ചെയ്തു. 1949 മെയ് മാസം 11-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടനയിലെ 59-ാമത്തെ അംഗമായി ഇസ്രായേൽ അംഗീകരിക്കപ്പെട്ടു. 1948 മെയ് മാസം 16 TNT ഗ്യാസ് കണ്ടുപിടിച്ച വേസ്മാനെ ഈ പുതിയ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 1949 February 17 അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1949 February അവർക്ക് ഒരു ജനപ്രതിനിധി സഭ രൂപീകൃതമായി. ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തെ തുടർന്ന് ആ രാഷ്ട്രത്തിൻ്റെ പ്രത്യേക കൊടിയടയാളവും പുത്തനായി ഉണ്ടാക്കി. മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ധരിക്കുന്ന നിറങ്ങളായ നീലയും വെളുപ്പുമാണ് ഇസ്രായേൽ കൊടിയിലുള്ള വർണ്ണങ്ങൾ. അതിൻ്റെ മധ്യത്തിൽ 6 മുനയുള്ള ദാവീദിൻ്റെ നക്ഷത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. തമ്മിൽ പിണഞ്ഞ ആ ത്രികോണങ്ങളായിട്ടാണ് ആ ഈ നക്ഷത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടും തന്നെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ഭാഷ അവരുടെ സ്വഭാഷയായ എബ്രായ ഭാഷ തന്നെ ആക്കിയിരിക്കുന്നു. ഇപ്പോൾ ഫലസ്തീനിൽ അനേക ദിനപത്രങ്ങൾ ഉണ്ട്. അതിൽ അനേക പത്രങ്ങൾ, ഏകദേശം 8-ൽ അധികം പത്രങ്ങൾ എബ്രായ ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് വന്നു ചേരുന്ന എല്ലാ യഹൂദനും എബ്രായ ഭാഷ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഇസ്രായേൽ രാഷ്ട്രം ലോകത്ത് രൂപീകൃതമാകുവാൻ തക്കനിടയായി. ഈ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൗതുകമായി വീണ്ടും ചില കാര്യങ്ങൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമരിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതൊക്കെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുപോയി എന്നുള്ളതിനാൽ നിങ്ങൾ തല ഉയർത്തി നോക്കുവീൻ എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷം 24:32-34 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. മത്തായി 24:32-34 വാക്യങ്ങൾ. വേദവിദ്യാർത്ഥികൾക്ക് അത്യന്തം കൗതുകരമായ ഒരു വിഷയമാണ് ഇസ്രായേൽ. 100 ആണ്ടുകളായി നിർവിഘ്നം നിറവേറിക്കൊണ്ടിരിക്കുന്ന ദൈവിക പരിപാടി, വിജയകരമായ പരിസമാപ്തിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന, ആവേശകരമായ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥാനമായിട്ടാണ് ഇസ്രായേലിനെ അവർ വീക്ഷിക്കുന്നത്. തെൽ ആവീവ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ജനറൽ സിയോണിസ്റ്റ് കൗൺസിൽ തങ്ങളുടെ പുതിയ രാഷ്ട്രത്തിന് 1948 May 14 ഇസ്രായേൽ എന്ന് പേര് നൽകി. അന്ന് ഇസ്രായേലിൽ 7.5 ലക്ഷം ജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 10 ലക്ഷം യഹൂദന്മാർ അധികം താമസിയാതെ കുടിപാർപ്പിനായി വന്നെത്തി. അവർക്ക് പാർപ്പിടവും തൊഴിലും നൽകി അവരെ പുനരധിവസിപ്പിക്കുന്നതിൽ ഇസ്രായേൽ രാഷ്ട്രത്തിനുണ്ടായ വിജയം ലോക ചരിത്രത്തിലെ അസാധാരണമായ സംഭവങ്ങളൊന്നായി പരിഗണിക്കപ്പെട്ടു വരുന്നു. 10-13 നൂറ്റാണ്ടുകളായി മുഹമ്മദിയാധിപത്യത്തിൽ ആയിരുന്ന ഒരു പ്രദേശം ഒരു അമുസ്ലിം രാഷ്ട്രമായി രൂപം കൊണ്ടത് അറബികൾക്ക് അസഹനീയമായി തീർന്നു. ഇസ്രായേൽ രൂപമെടുത്തതിന് ശേഷം ഒരു ദിവസമെങ്കിലും അറബികൾ പുതിയ രാഷ്ട്രത്തിന് സ്വൈര്യം നൽകിയിട്ടില്ല. 1948 May 16 ഈജിപ്തും ജോർദാനും ഇറാഖും സിറിയയും ലബാനോനും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 1948 May 14 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടത്. ഒരു ശിശു പിറന്ന് 2 ദിവസമേ ആയുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ 1948 May 16 നിങ്ങൾ നോക്കുക, ഈ ചെറിയ രാഷ്ട്രത്തോടെ ഈജിപ്ത്, ജോർദാൻ, ഇറാഖ്, സിറിയ, ലെബാനോൻ അവരെ ആക്രമണം തുടങ്ങി. ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം തുടങ്ങി. യെരുശലേം, ഗാസ, നജീവ് തുടങ്ങിയ പ്രദേശങ്ങൾ അറബികൾ കൈയടക്കി. ജനറൽ മോഷെ ഡയാൻ, അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി, ഇസ്രായേൽ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും ഈജിപ്തിൻ്റെ ആക്രമണങ്ങളെ തുരത്തുകയും ചെയ്തു. 1949 February ഒരു സമാധാന സന്ധിയിൽ ബന്ധപ്പെട്ട കക്ഷികൾ ഒപ്പുവെക്കുകയുണ്ടായി. ഇതൊരു സമാധാന സന്ധി എന്നതിനേക്കാൾ ഒരു യുദ്ധമില്ല കരാർ മാത്രമായിരുന്നു. കാരണം അസ്വസ്ഥമായ ശാന്തതയാണ് നടന്നത്. 1956 October സൂയസ്തോട് ഈജിപ്റ്റ് ഏകപക്ഷീയമായി ദേശസാൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇസ്രായേലിന് സൂയസിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ടു. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പിന്തുണയോടെ ഇസ്രായേൽ സീനായിലും മറ്റും ആക്രമണം നടത്തി. നവംബർ 4 ഗാസായും സീനായിയുടെ നല്ലൊരു ഭാഗവും കൈയടക്കിക്കൊണ്ട് ഇസ്രായേൽ യുദ്ധം നിർത്തി. 1957 January 1 ഷാം എൽ ഷെയ്ക്ക് എന്ന പ്രദേശം മാത്രം കൈവശം വെച്ചുകൊണ്ട് ഇസ്രായേൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും പിന്മാറുകയുണ്ടായി. 1 ദശാബ്ദക്കാലം, 10 വർഷത്തോളം ഈ നില തുടർന്നു. ഗാസ പ്രദേശം UN നിയന്ത്രണത്തിലും സീനായി ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലും ആയിരുന്നു. എന്നാൽ 1900 കഴിഞ്ഞപ്പോൾ 1967 ഏപ്രിലിൽ ടൈബീരിയാസ് അല്ലെങ്കിൽ ഗലീല കടലിലെ തടാക തീരത്തുള്ള കൃഷി സ്ഥലങ്ങളെക്കുറിച്ച് തർക്കമുണ്ടായി. ആ തർക്കം ഇസ്രായേൽ സിറിയ സംഘട്ടനത്തിന് വഴിതെളിച്ചു. മെയ് 1 ഇസ്രയേലുമായി അന്തിമയുദ്ധം 1967 മെയ് 1 കാര്യമാണ് പറയുന്നത്. മെയ് 1 ഇസ്രയേലുമായി അന്തിമയുദ്ധം, ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റും എന്നൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് ഈജിപ്തിൻ പ്രസിഡന്റ് നാസർ, അന്നത്തെ പ്രസിഡന്റ് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് നാസർ ആയിരുന്നു, നാസർ ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് വട്ടം കൂട്ടി. ഗാസായിൽ ഉണ്ടായിരുന്ന UN നിരീക്ഷകർക്ക് ഫലപ്രദമായി ഒന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. 1967 June ഇസ്രായേൽ ഈജിപ്ത് സിറിയ ജോർദാൻ എന്നീ അറബി രാഷ്ട്രങ്ങൾക്കെതിരായി നടത്തിയ മിന്നൽ ആക്രമണം, 6 ദിവസത്തെ യുദ്ധം എന്ന പേരിൽ യുദ്ധേതിഹാസങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇസ്രായേലി സൈന്യം അറബി രാഷ്ട്രങ്ങൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചു. പുരാതന യെരുശലേം മുഴുവനായും ഗോലാൻ പീഠഭൂമിയും സീനായ് ഉപദ്വീപ് പൂർണ്ണമായും ഇസ്രായേൽ കൈവശപ്പെടുത്തി. June 1967 June 7 ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തി. തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും യാതൊരു കാരണവശാലും ഒഴിഞ്ഞു പോകുന്നില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. സൂയസ് കനാലിൽ താൽക്കാലിക ചില വർഷങ്ങൾ ഇങ്ങനെ തുടർന്നു. ഇനി അടുത്ത യുദ്ധം, സൂയസ് കനാലിൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് 1973 October 6 ശനിയാഴ്ച ഈജിപ്ഷ്യൻ സൈന്യങ്ങൾ സീനായ് മേഖലയിൽ പ്രവേശിച്ചു. ഇതേ സമയം സിറിയ ഗോലാൻ കുന്നുകളിൽ വമ്പിച്ച ഒരു ടാങ്ക് വ്യൂഹത്തെ അണിനിരത്തി. വൻതോതിലുള്ള ഒരു യുദ്ധം ഇസ്രായേലിൻ്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ ആരംഭിച്ചു. ആകാശത്തും സമുദ്രത്തിലും കരയിലും ഉഗ്രമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇസ്രായേൽ അറിയാതിരിക്കുമ്പോഴാണ് സൂയസ് കനാലിൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് 1973 October 6 ശനിയാഴ്ച ഈജിപ്ഷ്യൻ സൈന്യങ്ങൾ സീനായ് മേഖലയിൽ പ്രവേശിച്ചത്. സിറിയ ഗോലാൻ കുന്നുകളിൽ ഒരു വലിയ ടാങ്ക് യുഗത്തെ അണിനിർത്തി. വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1973 October 10 ആയപ്പോൾ ഇറാഖ് ഇസ്രായേലിനെതിരെ സൈനികരെ അയച്ചു. ആദ്യത്തെ 4 ഇസ്രായേലിന് കനത്ത നാശനഷ്ടമുണ്ടായി. എത്യോപ്യ ഉൾപ്പെടെ അനേക രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു. എന്നാൽ യുദ്ധത്തിൽ നിന്നുണ്ടായ ആദ്യത്തെ ഞെട്ടലിൽ നിന്നും ഉണർന്ന് ഇസ്രായേൽ സൈന്യം അതിശക്തിയായി തിരിച്ചടിച്ചു. ഗോലാൻ പീഠഭൂമിയിൽ സിറിയൻ യുദ്ധനിരകളെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് 40 കിലോമീറ്റർ അടുത്തുവരെ എത്തി. ജോർദാനും സൗദി അറേബ്യയും ലിബിയയും ഇസ്രായേലിനെതിരായി യുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. October 16 1973 October 16 ഇസ്രായേൽ സൈന്യം സൂയസ് കനാൽ മുറിച്ചു കടന്ന് ഈജിപ്ത്യൻ വൻകരയിൽ കെയ്റോ റോഡിൽ നിലയുറപ്പിച്ചു. ഇത്രയുമായപ്പോൾ സമാധാന നിർദ്ദേശങ്ങളുമായി റഷ്യയും അമേരിക്കയും രംഗത്തെത്തി. ഒക്ടോബർ മാസം 22-ന് വെടിനിർത്തൽ നിലവിൽ വന്നു എങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം വീണ്ടും യുദ്ധമുണ്ടായി. എന്നാൽ അത് വമ്പിച്ച യുദ്ധമായി രൂപാന്തരപ്പെട്ടില്ല. സമാധാനത്തിനുള്ള ചില നിർദ്ദേശങ്ങൾ ഇസ്രയേലും ഈജിപ്തും സിറിയയും അംഗീകരിച്ചതിനെ തുടർന്ന് യുദ്ധരംഗം തൽക്കാലത്തേക്കെങ്കിലും ശാന്തമായി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിലും അതൊരു യഥാർത്ഥമായി തീർന്നിട്ടില്ല. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മത്തായി സുവിശേഷത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നല്ലോ. യുദ്ധ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച അതിവൃക്ഷമാണ് യഹൂദൻ. നോക്കണമേ, ലോകത്തിൻ്റെ മധ്യസ്ഥാനത്ത് ഇസ്രായേൽ എന്ന അത്തി പച്ച പിടിച്ച് തളിർത്ത് നിൽക്കുന്നു. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ലോകത്തിലുള്ള സകല മതങ്ങളെക്കുറിച്ചും എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ യഹൂദനെക്കുറിച്ച് താനൊരു വാചകം എഴുതിയിട്ടുണ്ട്. യഹൂദജാതിയെക്കുറിച്ച്, യഹൂദമതത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുമ്പോൾ താൻ പറയുന്നത്, യഹൂദജാതി അവരുടെ പാരമ്പര്യം വളരെ വലുതാണ്, വളരെ വർഷത്തെ പഴക്കമുള്ള യഹൂദജാതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 70 ചെതറപ്പെട്ടു. ഇന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നു. അവർക്കിന്ന് രാഷ്ട്രമില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ബൈബിൾ പ്രകാരം ഇപ്രകാരം പഠിപ്പിക്കുന്നു, യഹൂദന്മാർ പലസ്തീൻ നാട്ടിലേക്ക് മടങ്ങി വരുമെന്നും യഹൂദന്മാർക്ക് രാഷ്ട്രമുണ്ടാകുമെന്നും ക്രിസ്ത്യാനികളുടെ ബൈബിൾ പഠിപ്പിക്കുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന അടുത്ത വാചകം കണ്ടറിയണം എന്നാണ്. ആ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത് കണ്ടറിയണം, ഈ മതത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ദൈവമക്കളെ, 1964 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിക്കുന്നത്. താൻ ഈ പുസ്തകം എഴുതി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ താൻ ജീവനോടിരുന്ന കാലത്ത് തന്നെ ഇസ്രായേൽ രാഷ്ട്രം അതേ ലോകത്തിൽ ഉണ്ടാകുവാൻ തക്കനിടയായി. അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ പ്രകാരം ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായി. അവർ ചെതറപ്പെടും, എന്നാൽ അവർ മടങ്ങി വരും. ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുവാൻ തക്കനിടയായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിക്കുന്നതിന് മുമ്പേ താനത് കണ്ടതിന് ശേഷമാണ് 1964 മരിപ്പാൻ തക്കനിടയായിരുന്നത്. ഇസ്രായേൽ രാഷ്ട്രം രൂപം പ്രാപിച്ചതിന് ശേഷം അന്നുണ്ടായിരുന്ന ദൈവദാസന്മാർ പൂർണ്ണമായി വിശ്വസിച്ചു തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വരുമെന്ന്, കർത്താവിൻ്റെ വീണ്ടും വരവ് നടക്കുമെന്ന്. എന്നാൽ ഇതുവരെയും കർത്താവിൻ്റെ വരവ് നടന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിവിടെ അവസാനിപ്പിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. നാം യഹൂദന്മാരെ മാത്രം നോക്കിയാൽ മതി കർത്താവിൻ്റെ വരവ് അടുത്തുപോയി എന്ന് വ്യക്തമായി വിളിച്ചറിയിക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമെടുപ്പി, അതിൻ്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ. അങ്ങനെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീടെടുപ്പ് അടുത്തുപോയി എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങളുടെ തല ഉയർത്തുകയിൻ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഞാൻ ഈ പറഞ്ഞ വാക്യം മത്തായി സുവിശേഷം 24:32-34 വരെയുള്ള വാക്യമാണ്. റോമാലേഖനം 11:15 നമ്മൾ വായിച്ചു, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. 11:25 വാക്യത്തിൽ റോമർ 11:25, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ബുദ്ധിമാന്മാരും തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളവും ഇസ്രായേൽ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അവരുടെ കാഠിന്യം അവർക്ക് അന്ധത പിടിപെട്ടിരിക്കുകയാണ്. അതേ അവർത്താട്ട് വായിക്കുന്നു, ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നും വായിക്കുന്നു. നോക്കണമേ, അവർ അംഗീകരിക്കപ്പെട്ടു, അവർ അക്ഷരീയമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി അവർ ആത്മീയമായി ഭ്രംശിക്കപ്പെട്ടു, അക്ഷരീയമായി ഭ്രംശിക്കപ്പെട്ടു. അംഗീകരണത്തിൽ അവർ അക്ഷരീയമായി അംഗീകരിക്കപ്പെട്ടു. ഇനി നടക്കേണ്ടത് അവരുടെ ആത്മീയ അംഗീകരണമാണ്. അവർ ജാതിയായി അംഗീകരിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവായ യേശു കടന്നു വരും, നമ്മെ അതേ കൊണ്ടുപോകും. ആകയാൽ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൽ അവൻ്റെ വരവിനായി നിങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചെടുക്കുക, ദൈവസന്താൻ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.